2021 June 19 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. പാലക്കാട് ഡയറിയിൽ ജിബിൻ സഖേയ എഴുതുന്നു, കാടിറങ്ങി മൃഗങ്ങൾ, നാടുവിടാനൊരുങ്ങി കർഷകർ. കൃഷിയിടത്തിൽ വിറക് ശേഖരിക്കാൻ പോയ വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല കഞ്ചിക്കോട് വലിയേരിയിലെ ജനങ്ങൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ജനാദേവിയുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ടാൽ നമ്മുടെ പെരുവിരലിൽ നിന്നൊരു വിറയൽ പടരും. തലയിലും വയറ്റിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലിറങ്ങിയപ്പോഴാണ് അഞ്ജനയെ കാട്ടാന ആക്രമിച്ചത്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ കർഷകർക്ക് ഇതാദ്യ അനുഭവമല്ല. ഏതു സമയത്തും ഉണ്ടാകാവുന്ന വന്യമൃഗ ആക്രമണ ഭീതിയിലാണ് ഇവിടുത്തെ ജനജീവിതം. നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെയും കർഷകർ ദുരിതത്തിലാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ കറങ്ങി നടക്കുകയാണ്. വിളഞ്ഞ നെൽപ്പാടങ്ങൾ, കൊയ്തെടുത്ത നെല്ല്, കായ്ഫലം തരുന്നതും തരാറായതുമായ വാഴകൾ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിക്കുന്ന കാഴ്ച നിസ്സഹായരായി കണ്ടുനിൽക്കുകയേ ഇവർക്ക് വഴിയുള്ളൂ. കർഷകരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന പ്രശ്നങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാറി വരുന്ന സർക്കാരുകൾ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും അവയിലൊന്നുപോലും നാളിതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ആനകളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് പാലക്കാട് ഡിവിഷന് കീഴിൽ 286 കിലോമീറ്റർ സൌരോർജ്ജ വേലിയും 11 കിലോമീറ്റർ ആന പ്രതിരോധ കിടങ്ങിന്റെയും പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. വന്യമൃഗങ്ങളോട് പോരടിച്ച് ഇനിയും എത്ര നാൾ മുന്നോട്ടു പോകാനാകും എന്നറിയാതെ ആശങ്കയിലാണ് 10,000-ക്കണക്കിന് കർഷകർ. പൊലിഞ്ഞത് 11 ജീവൻ. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ കഞ്ചിക്കോട് വാളയാർ വനമേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 സ്ത്രീകൾ ഉൾപ്പെടെ 11 പേർ. മരിച്ചവരിൽ 2 വനംവകുപ്പ് വാച്ചർമാരും ഉൾപ്പെടും. 1.5 വർഷം മുൻപ് ഇതേ വലിയേരിക്ക് സമീപം വനംവകുപ്പ് വാച്ചർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ പഞ്ചായത്തുകളിലൊന്നാണ് പുതുശ്ശേരി. വേനോലി മുതൽ വാളയാർ വരെയുള്ള മേഖലയിൽ കാട്ടാനയുടെ ആക്രമണവും കൃഷിനാശവും പതിവാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചുകടന്നാണ് ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതിന് പരിഹാരമായി പ്രഖ്യാപിച്ച റെയിൽവേലി പദ്ധതി വകുപ്പുകളുടെ ഏകോപനമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മേഖലയിലെ ഫെൻസിംഗും അറ്റകുറ്റപ്പണിയില്ലാതെ തകർന്നിരിക്കുകയാണ്. ഇനിയൊരു രക്തസാക്ഷിക്കായി കാത്തിരിക്കാതെ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം കിട്ടുന്ന വിലയ്ക്ക് ഭൂമി വിറ്റ് മറ്റിടങ്ങളിലേക്ക് കുടിയേറേണ്ടതായി വരുമെന്നും കർഷകർ പറയുന്നു. ഏറ്റുമുട്ടലിന് വരുന്നവരല്ല മൃഗങ്ങൾ. കുടിയേറ്റകാലത്ത് വന്യമൃഗങ്ങളോടും മലമ്പനിയോടും പൊരുതിയാണ് കർഷകർ മണ്ണിൽ കാലുറപ്പിച്ചത്. അന്നത് സ്വാഭാവികവുമായിരുന്നു. പിന്നീട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൃഗങ്ങൾ വരുന്നത് കുറഞ്ഞുവന്നു, തീരെ വരാതെയുമായി. കഴിഞ്ഞ 15 വർഷത്തിനിടെയാണ് മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം ഇത്രമേൽ രൂക്ഷമായതെന്ന് കർഷകർ പറയുന്നു. ഒരു കൃഷിയും ചെയ്യാൻ വയ്യാത്ത സ്ഥിതി. പഴയ തലമുറ കർഷകരുടെ ഓർമ്മകളിൽ കാട്ടിൽ നിന്ന് കൃഷിയിടങ്ങളിൽ ഇറങ്ങിയിരുന്നത് കാട്ടുപന്നിയായിരുന്നില്ല, കുറുക്കനായിരുന്നു. ഞണ്ടിനെ തിന്നാനായിരുന്നു വരവ്. കുറുക്കനെ പേടിയായതുകൊണ്ട് കാട്ടുപന്നികൾ ഈ മേഖലയിലേക്ക് അടുത്തിരുന്നില്ല. കൃഷിയിടങ്ങളിൽ കീടനാശിനി ഉപയോഗം രൂക്ഷമായതോടെ ഞണ്ടുകൾ ഇല്ലാതായി, കുറുക്കൻ വരാതെയായി. അതോടെയാണ് പതിയെ പതിയെ പന്നികൾ വന്നു തുടങ്ങിയത്. വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് വനംവകുപ്പ് പഠനം നടത്തി കണ്ടുപിടിക്കണം, എന്നിട്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഈ ആവശ്യം പലപ്പോഴായി കർഷകരിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെയൊരു പഠനത്തിലോ അന്വേഷണത്തിലോ വനംവകുപ്പിന് താൽപര്യമില്ലെന്നതാണ് വാസ്തവം. മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാത്രമാണ്. ഒറ്റയടിക്കല്ല അത്തരമൊരു സ്ഥിതിയിലേക്ക് വനവും വന്യജീവികളും എത്തിയത്. വാസ്തവത്തിൽ കാട്ടുമൃഗങ്ങൾ കർഷകരുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങി വരുന്നതല്ല, അതിജീവനത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് അവ. കാടിന്റെ 3/1 ഭാഗവും നിബിഡ വനങ്ങൾക്ക് പകരം തോട്ടവനങ്ങളാണ്. അവിടെ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമില്ല. തേക്ക് പ്ലാന്റേഷൻ മുഴുവൻ പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലെന്ന തിരിച്ചറിവ് അധികൃതർക്കില്ല. തോട്ടവനങ്ങൾ മുഴുവൻ മുറിച്ചു നീക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്യേണ്ടത്. പകരം അവിടെ സ്വാഭാവിക വനം വളരാൻ അനുവദിക്കണം. അപ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം ഭക്ഷ്യവസ്തുക്കളും അവിടെ ഉണ്ടാകും. ജൈവ വൈവിധ്യം പോഷിപ്പിക്കുന്ന നീർമരങ്ങൾ തഴച്ചു വളരുമ്പോൾ മണ്ണിൽ ജലവും ഉണ്ടാകും. വെള്ളം തേടിയും ഭക്ഷണം തേടിയും മൃഗങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ടിവരില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാടേത് നാടേത് എന്നറിയാതെ വനഭൂമിയേത് വനമല്ലാത്ത ഭൂമിയേത് എന്നതിൽ വ്യക്തത കുറവുണ്ട് ഭരണകൂടത്തിന്. സ്വന്തം അധികാരപരിധിയിൽപ്പെട്ട വനഭൂമിയുടെ കൃത്യമായ കണക്ക് സംസ്ഥാനത്തെ ഒരു DFOയുടെയും കൈവശമില്ലെന്നതാണ് യാഥാർത്ഥ്യം. വിജ്ഞാപനം ചെയ്തത് പ്രകാരമുള്ള വനത്തിന്റെ രൂപരേഖ, ആ വനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നിവ ചോദിച്ചാൽ ലഭ്യമല്ല എന്നതാണ് മറുപടി. അവർ സംരക്ഷിക്കേണ്ട ഭൂമിയുടെ കൃത്യമായ അളവ് അവർക്കറിയില്ലെന്നത് എത്ര ഗുരുതര വീഴ്ചയാണ്. വനംവകുപ്പിന്റെ രേഖയിൽ കേരളത്തിലാകെ വനം 11,000 5,521.814 ചതുരശ്ര കിലോമീറ്ററാണ്. സംസ്ഥാനത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 29.1%. ഇതിൽ 9,195.735 ചതുരശ്ര കിലോമീറ്ററും റിസർവ് വനമാണ്. പ്രൊപ്പോസ്ഡ് റിസർവ് ആകട്ടെ 291.575 ചതുരശ്ര കിലോമീറ്റർ. നിക്ഷിപ്ത വനങ്ങളും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുമാണ് 1,905.476 കിലോമീറ്റർ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ സ്വാഭാവിക നിബിഡ വനം കുറവാണെന്ന് വ്യക്തം. ആകെ വനത്തിന്റെ മൂന്നിലൊന്നോളം തോട്ടവനങ്ങളാണ്. ഇത്തരം വനങ്ങൾ ജൈവ വൈവിധ്യം നിലനിർത്തുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ് സ്വാഭാവിക നിബിഡ വനവൽക്കരണം നടപ്പാക്കുകയാണ് വേണ്ടത്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെട്ടാൽ അവ നാട്ടിലിറങ്ങുന്നതിനും അവസാനമാകും. സർക്കാരിന് തിരിച്ചറിവുണ്ടാകുമെന്ന പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം.